സൗഖ്യവും പ്രശ്നപരിഹാരവും നമുക്കാവശ്യം തന്നെ. എന്നാൽ അല്പം ശാന്തമായി ഒന്ന് വിനയപ്പെട്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് ഇതനുവദിച്ചു, എന്ത് നന്മയാണ് ദൈവം ഇതിലൂടെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ നാം സമയമെടുക്കുവാൻ തയ്യാറാണോ?
നമസ്കാരം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ജീവസന്ദേശ പഠനത്തിലൂടെ വചനധ്യാനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും വന്ദനങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു.
യെശയ്യാപ്രവചനം 4 വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നാം 5 വരികയാണ്. അതിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ പ്രധാനമായും ഇന്ന് നമുക്ക് ചിന്തിക്കാം. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടും അതേ തുടർന്നുള്ള 6 ശാപങ്ങളുമാണ് ഈ 5 വിഷയം. 2 ആരംഭിച്ച പ്രവചനത്തിന്റെ അവസാന ഭാഗമാണ് ഈ 5 നാം കാണുന്നത്. 5 ആദ്യത്തെ 7 വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ടാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പാപങ്ങളെക്കുറിച്ചും അതേ തുടർന്നുള്ള അവർ അന്യദേശത്ത് അടിമകളായി പോകുന്നതിനെക്കുറിച്ചുമാണ് ഈ പാട്ടിൽ നമ്മോട് പറയുന്നത്. ഈ അധ്യായത്തിലെ ശേഷിക്കുന്ന ഭാഗത്ത് 7 ശാപവചനങ്ങൾ അഥവാ ദൈവം അവരെ ശിക്ഷിക്കുന്നതിന്റെ ആ വിവരണം നാം കാണുന്നു. അതിന് കാരണമായി 7 പ്രത്യേക പാപങ്ങളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ദൈവം ഇപ്പോഴും നാം ചെയ്തതായ തെറ്റ് ചൂണ്ടിക്കാണിച്ചു മാത്രമേ അതിന്റെ പ്രത്യാഘാതങ്ങളെ നമ്മോട് പറയുള്ളൂ. ഓരോ പാപത്തിനും ഉള്ള ശിക്ഷ പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ഈ പാട്ട് എബ്രായ ഭാഷയിൽ വായിക്കാൻ കഴിവുള്ളവർ പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് എന്നത്രേ. ഇതിന് സമമായി മറ്റൊന്നില്ല, ഇതിനോട് ഉപമിക്കാനും മറ്റൊന്നില്ല. ഇംഗ്ലീഷിലോ നമ്മുടെ മലയാളത്തിലോ ഇതിന്റെ യഥാർത്ഥ സംഗീത സ്വരലയം പുനരാവിഷ്കരിക്കുവാൻ കഴിയില്ല എന്നത് അത്രേ സത്യം. സങ്കീർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് വളരെ സാമ്യമുള്ള ഒരു പാട്ടാണ് ഇതിൽ നാം കാണുന്നത്. മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹമാണ്. 7 വാക്യത്തിൽ അത് പറയുന്നുമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നതിനായി സസ്യലോകത്തുനിന്നും എടുത്തിട്ടുള്ള 2 സാദൃശ്യങ്ങളിൽ ഒന്നത്രേ മുന്തിരിത്തോട്ടം, മറ്റൊന്ന് അത്തിവൃക്ഷമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവും തന്റെ മരണത്തിന് മുമ്പായി ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനായി സൂചിപ്പിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ ഇവിടെ പ്രഖ്യാപിക്കുന്നതും വടക്കേ രാജ്യം അശൂരിലേക്കും തെക്കേ രാജ്യം ബാബിലോണിലേക്കും ഉടൻ തന്നെ പ്രവാസത്തിൽ പോകേണ്ടി വരും എന്നാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് ദൈവം ഇസ്രായേലിന് 2 കൂടി കൊടുത്തു എന്നത്രേ. അങ്ങനെ 70 ബാബിലോന്യ അടിമത്വത്തിൽ നിന്നും അവർ മടങ്ങിവന്നു. എന്നാൽ ദൈവപുത്രനെ ഇസ്രായേൽ ജാതി തള്ളിക്കളഞ്ഞതുമൂലം അവർ ഇതിനേക്കാൾ തീഷ്ണവും വ്യാപകവുമായി ചിതറപ്പെടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. വീണ്ടും വീണ്ടും ദൈവം അവസരം കൊടുത്തിട്ടും പഠിക്കാത്തതായ ഒരു വിഭാഗം ജനം. നാം നമ്മുടെ അവസ്ഥ നോക്കിയാലും ഇതുതന്നെയാണ്. പലപ്പോഴും ജീവിതത്തിൽ ദൈവം തരുന്ന നല്ല നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തതുമൂലം നാം തന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നതായ ആ അവസ്ഥ. ഇനിയും 5:1 വാക്യം നമുക്ക് നോക്കാം. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. എന്റെ പ്രിയതമൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. അവൻ ഇസ്രായേലിന്റെ മശിഹായും സർവലോകത്തിന്റെയും രക്ഷിതാവുമാണ്. അതെ, അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന രക്ഷകൻ. ഫലവത്തായൊരു കുന്നിന്മേൽ എന്ന് നാം വായിച്ചല്ലോ. മണ്ണിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. പ്രശ്നം ഈ മുന്തിരിത്തോട്ടത്തിന് തന്നെയാണ്. നല്ല മണ്ണായിരുന്നു, മുന്തിരിച്ചെടിക്ക് ആയിരുന്നു യഥാർത്ഥ പ്രശ്നം. മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹം അഥവാ യഹൂദാഗ്രഹമാകുന്നു എന്ന് ഏഴാം വാക്യം വളരെ വ്യക്തമായി പറയുന്നത് നാം കാണുവാൻ പോകുകയാണ്. ഇത് സഭയോ മറ്റെന്തെങ്കിലുമോ അല്ല, അത് ഇവിടെ ഉറപ്പാണ്. ഇക്കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റരുത്. ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്, പുതിയ നിയമസഭ. ദൈവം വീണ്ടും നമ്മെ തന്റെ കോടതി മുറിയിലേക്ക് വിളിച്ച് ഇസ്രായേലിനെതിരായിട്ടുള്ള ആരോപണം പറയുകയാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ സമയം അവനെയും ഇസ്രായേലിനെതിരെയുള്ള തന്റെ കുറ്റാരോപണത്തെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കില്ല. കാരണം രണ്ടാം വാക്യം നോക്കിക്കാട്ട്, അവൻ അതിന് വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇസ്രായേൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആ അവസ്ഥ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് വാഗ്ദത്ത് നാട്ടിൽ ആക്കിവെച്ചു. അടിമത്തം എന്ന് പറയുമ്പോൾ എത്രയോ ഭയാനകമായ സ്ഥിതിവിശേഷമായിരുന്നു അവർ കടന്നുപോയിരുന്നത്. യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ ഒരു മൃഗത്തെപ്പോലെ അവരെ പരിഗണിച്ചതായ ആ സ്ഥിതിവിശേഷം. എന്നാൽ ദൈവം എത്രയോ സ്നേഹത്തോടെ കരുതലോടെ അവരെ ഈ വാഗ്ദത്ത് നാട്ടിൽ കൊണ്ടുവന്നു. അവനത് ചെയ്തത് വളരെയധികം സ്നേഹത്തോടെയായിരുന്നു. അവർ ഇനിയും നീതിയുടെ ഫലം കായ്ക്കുമെന്നും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുമെന്നും, അങ്ങനെ ദൈവം ഏതൊരു പ്രതീക്ഷയോടെയാണ് ആ ജനത്തെ ഇപ്രകാരം സൃഷ്ടിച്ചാക്കിയതോ അത് അവർ നിറവേറ്റുമെന്നും ദൈവം പ്രതീക്ഷിച്ചു. പക്ഷേ അവർ പരിതാപകരമാം വിധം പരാജയപ്പെടുകയായിരുന്നു. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, ആകയാൽ യെരുശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ കൃത്യമായി പറയുകയാണ്. ദൈവം പറയുന്നു, നിങ്ങൾ ഒന്ന് വിധിപ്പീൻ. പ്രിയ സുഹൃത്തെ, തുറന്നു പറഞ്ഞാൽ താങ്കളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിനെതിരായി താങ്കൾക്ക് പരാതി പറയാൻ കഴിയുമോ? ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കൂടി കടന്നുപോകേണ്ടി വന്നപ്പോൾ എന്തിനിങ്ങനെ എന്നോർത്ത് പെറുപിറുത്തുപോയി? പലപ്പോഴും ദൈവം തന്നെ മറന്നുകളഞ്ഞോ എന്ന് ചിന്തിച്ചതായ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ദൈവത്തിന് എന്നോട് യാതൊരു സ്നേഹവുമില്ലേ എന്ന് കരുതി. ദൈവത്തിനുവേണ്ടി ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്നിട്ടും അവൻ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ കൈവിട്ടു എന്ന് ചിന്തിച്ചതായ അവസരങ്ങൾ. എന്നാൽ ആ സമയത്ത് ദൈവം തന്റെ വലിയ കരുണയാൽ, സ്നേഹത്താൽ താൻ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്തെന്ന് പറഞ്ഞു തരുന്നതായി കാണുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ അറിയാൻ നാം ഒരു സമർപ്പണത്തിലേക്ക് നടക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ആ വസ്തുത. ആ അനുഭവമായിരുന്നു പലപ്പോഴും ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിച്ചു കൊണ്ടുവന്നത്. ദോഷങ്ങളാൽ ഒരിക്കലും ദൈവം പരീക്ഷിക്കുകയില്ലല്ലോ. തെറ്റുകാർ ഞാനും നിങ്ങളുമാണ്. അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി മാത്രം. ആ നന്മ എന്തെന്ന് നാം അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ജീവിതത്തിൽ വളരെ പ്രശ്നപൂരിതമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോകുമ്പോൾ സ്നേഹവാനായ ദൈവം ഇതിലൂടെ ഞാൻ എന്തായിത്തീരണമെന്നാഗ്രഹിക്കുന്നു എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കണം. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ നീക്കിക്കളയേണ്ട പലതും കാണിച്ചു തരുവാനുള്ള ഒരു മുന്നറിയിപ്പ് ആയിരിക്കാം അത്. എന്നാൽ ഇക്കാലത്ത് നാം കാണുന്നതെന്താണ്? രോഗം വന്നാൽ, പ്രതികൂലം വന്നാൽ, വീട്ടിൽ പ്രശ്നം വന്നാൽ പരിഹാരത്തിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ടമാണ്. അതിനെ സഹായിക്കുന്ന ഒരുപാട് പ്രാർത്ഥനക്കാരും. ഈ ഓട്ടം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? അതെ, സൌഖ്യവും പ്രശ്നപരിഹാരവും നമുക്കാവശ്യം തന്നെ. എന്നാൽ അല്പം ശാന്തമായി ഒന്ന് വിനയപ്പെട്ട്, എന്തുകൊണ്ട് ദൈവം എനിക്ക് ഇതനുവദിച്ചു, എന്ത് നന്മയാണ് ദൈവം ഇതിലൂടെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ നാം സമയമെടുക്കുവാൻ തയ്യാറാണോ? അതോ എങ്ങനെയും ഇതിന് പരിഹാരം കിട്ടിയിട്ടേ ഞാൻ ഉറങ്ങൂ എന്നുള്ള പിടിവാശിയാണോ? ആരിലും കുറ്റബോധം അടിച്ചുകയറ്റുവാൻ ഞാൻ ശ്രമിക്കുകയല്ല. പിന്നെയോ, വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതെന്തെന്ന് കണ്ടുപിടിക്കുവാനുള്ള ആ താഴ്മ, ആ ക്ഷമ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8:28 വാക്യം ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് അപ്രകാരം സത്യമെങ്കിൽ എന്റെ ജീവിതത്തിൽ ആ നന്മ എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ? ദൈവം താങ്കളോട് സംസാരിക്കുന്നതെന്തെന്നറിയാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ, പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കുവാൻ സമയമെടുക്കേണ്ടതല്ലേ? അതോ നസറേനായ യേശുവിന്റെ നാമത്തിൽ സൌഖ്യമാകാ എന്ന വാക്കുമാത്രം കേട്ടാൽ മതിയോ? നിലനിൽക്കുന്ന നന്മ എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സില്ലാതെ കേവലം ക്ഷണികമായ ചിലതിനു പുറകെ മനുഷ്യൻ പായുകയാണ്. എല്ലാവർക്കും ഇന്ന് കുറുക്കുവഴിയും എളുപ്പമാർഗവുമാണല്ലോ ആവശ്യം. മനുഷ്യന്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ കൌശലക്കാരായ കള്ളപ്രവാചകന്മാരും അതുപോലെയുള്ള പ്രാർത്ഥനക്കാരും ഓടി നടക്കുന്നു. എല്ലാവരും അങ്ങനാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ നാം വളരെ ഈ കാര്യത്തിൽ വിവേചനമുണ്ടായിരിക്കണം. ഇസ്രായേലിന് സംഭവിച്ചത് ഇതാണ്. അവർ ഭൌതിക നന്മ മാത്രം കാംക്ഷിച്ചു. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ ഒട്ടും കൂട്ടാക്കിയില്ല, അതിന് സമയമെടുത്തില്ല. ഇസ്രായേലിനെതിരെയുള്ള ദൈവത്തിന്റെ പരാതി ഒന്ന് ശ്രദ്ധിക്കൂ. വിളവ് കുറഞ്ഞുപോയി എന്നല്ല ദൈവത്തിന്റെ ആരോപണം. ഫലം ഒന്നുമുണ്ടായതില്ല എന്നുമല്ല. നല്ല വിളവുണ്ടായി, ആവശ്യം പോലെ. എന്നാൽ തോട്ടക്കാരൻ പ്രതീക്ഷിച്ച ആ ഫലം നൽകിയില്ല. അത് കാട്ടുമുന്തിരിങ്ങായിരുന്നു, വിഷക്കായ. തോട്ടക്കാരന്റെ പരിചരണം കൂടാതെ തന്നെ തഴയ്ക്കുന്ന വിള, ഹൃദയത്തെ സന്തോഷിപ്പിക്കുമെന്ന് കരുതി തോട്ടക്കാരൻ കാത്തിരുന്ന വിളവ് ഇതാ മാരക വിഷമായിരിക്കുന്നു. ഇവിടെ നാം ഒരിക്കൽ കൂടി നമ്മിലേക്ക് തന്നെ നോക്കുക. താങ്കളുടെ ജീവിതം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണോ? താങ്കൾ പുറപ്പെടുവിക്കുന്ന ഫലം മറ്റുള്ളവർക്ക് ആഹ്ലാദം നൽകുന്നതാണോ? താങ്കളുമായി സംസാരിക്കുന്നതും ഇടപെടുന്നതും മൂലം ആ വ്യക്തി കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ? അതോ അവർ താങ്കളെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ നല്ല സഹോദരിയാണ് എന്ന് തോന്നിപ്പോവും, അടുത്തപ്പോഴല്ലേ ആളൊരു വിഷമാണെന്നറിഞ്ഞത് എന്നാണോ പറയുന്നത്? ആ സഹോദരന്റെ സൌമ്യഭാവം കണ്ടപ്പോൾ ഒരു നല്ല വിശ്വാസിയാകുന്നു എന്ന് തോന്നി. പക്ഷേ ഇത്ര അസൂയക്കാരനാണെന്നും മറ്റുള്ളവരെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കുമെന്നും അടുത്തപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ എന്ന് താങ്കളെക്കുറിച്ച് പറയുമോ? ഇത് നാം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എത്രയോ ഉന്നതമാണെന്നുള്ളത് താങ്കൾ ചിന്തിക്കാറുണ്ടോ? അതെ, താങ്കൾ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ തന്റെ തോട്ടത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ അത്രേ കായ്ച്ചത്. നോക്കൂ, ഇസ്രായേൽ നീതിഫലം കായ്ക്കേണ്ടതിനായി തന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ അവരുടെ പരാജയം തികച്ചും ഗൌരവമുള്ളത് തന്നെയാണ്. ഇനിയും 5:6 വാക്യങ്ങൾ നോക്കിക്കാട്ട്. ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചുപോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇസ്രായേലിലെ രണ്ട് രാജ്യങ്ങൾക്കും, അതായത് തെക്കേ രാജ്യത്തിനും വടക്കേ രാജ്യത്തിനും വരുവാനിരിക്കുന്ന പ്രവാസത്തെക്കുറിച്ചുള്ള, അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പാണിത്. 500-ലധികം വർഷങ്ങളായി പലസ്തീൻ നാടിനെ ലോകത്തിലെ ശക്തരായ 3 ജാതികളിൽ നിന്നും ദൈവം കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ചുറ്റിലുമായി ദൈവം ഒരു മതിൽ തന്നെ തീർത്തിരുന്നു, അദൃശ്യമായ ഒരു മതിൽ. അവരെ പല പ്രാവശ്യം ന്യായം വിധിക്കാമായിരുന്നു, ശിക്ഷിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് നീട്ടി നീട്ടിവെച്ചു. ആരും അവരെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ മുന്തിരിത്തോട്ടമാണ്, ഞാൻ നിങ്ങളെ മതിൽ കെട്ടി കാത്തുസൂക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ ആ മതിലിനെ പൊളിച്ചു കളയുവാൻ പോകുന്നു. ആദ്യം ആരാം അഥവാ സിറിയ, പിന്നെ അശൂരിയർ, അതിനുശേഷം ബാബേൽ, ഇവരെല്ലാം ഇസ്രായേലിന്റെ മണ്ണിൽ ഇരച്ചു കയറി അതിനെ ശൂന്യമാക്കിക്കളഞ്ഞു. ദൈവം ആ ദേശത്തെ ന്യായം വിധിച്ചു. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും എന്ന് ദൈവം പറഞ്ഞു. അതെ, ആയിരത്തിലധികം വർഷങ്ങൾ അവിടെ മുൻമഴയും പിൻമഴയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നാം. അതുകൊണ്ടാണ് ആ ദേശം വളരെ ശൂന്യമായി കിടക്കുന്നത്. എന്നാൽ ഇന്ന് അവിടെ മുൻമഴ പെയ്യാൻ തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പിൻമഴ ഇനിയും ആരംഭിച്ചിട്ടില്ല. അതെ, അതിന് ഇനിയും സമയം ആയിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അടുത്ത വാക്യം നോക്കിക്കാട്ട്, ഏഴാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗ്രഹവും, അവന്റെ മനോഹരമായ നടുതല, യഹൂദാ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. അവരെക്കുറിച്ചാണ് ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച്. മുന്തിരിത്തോട്ടം എന്നത് വളരെ കൃത്യമായി പറയുന്നു, അത് ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും ഉദ്ദേശിച്ചാകുന്നു എന്ന്. ഈ വാക്യം അത് വളരെ വ്യക്തമായി കാണിക്കുന്നുമുണ്ട്. പല ആളുകളും പറയാറുണ്ട് രണ്ട് ഗോത്രത്തെ മാത്രമാകുന്നു എന്ന്. അല്ല, മുഴുവൻ ഇസ്രായേൽ ജനത്തെ, 12 ഗോത്രത്തെയും. ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ന്യായത്തിനായി കാത്തിരുന്നപ്പോൾ കണ്ടത് അനീതിയായിരുന്നു, അന്യായം. നീതിക്കായി നോക്കിയിരുന്നപ്പോൾ കണ്ടത് ഭീതിയായിരുന്നു. എത്ര മോശകരമായൊരു അന്തരീക്ഷം. ഇനിയും തുടർന്നുള്ള ഭാഗത്തേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 ശാപവാക്കുകളെക്കുറിച്ചാണ് അഥവാ കഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കഷ്ടമെന്നതുകൊണ്ട് അവർക്ക് വരുവാൻ പോകുന്ന ശാപം എന്ന അർത്ഥമാകുന്നു. ഒരിക്കൽ കൂടി ദൈവം ഇതെല്ലാം പറയാൻ പോകുകയാണ്. 6 കഷ്ടങ്ങളെക്കുറിച്ച് അഥവാ ശാപങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. അവ ഓരോന്നും ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ശിക്ഷയാണ്. അവരെ ദൈവം ന്യായവിധിക്കുന്നതിന് കാരണമായ പ്രത്യേക പാപങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തോടും അഥവാ നമ്മുടെ സമൂഹത്തോടും ഇവ ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയും എന്നത്രേ ഞാൻ കരുതുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുവാനായി ഈ ഭാഗം താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. എന്നാൽ ഇതിന്റെ വ്യാഖ്യാനം ഇസ്രായേലിനുള്ളതാണ് എന്ന കാര്യം മറന്നുപോകരുത്. അവരെ സംബന്ധിച്ച് ഇവ നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നിശ്ചയമായും ഇവ നമ്മുടെ ജീവിതങ്ങളിലും പ്രായോഗികമാക്കുവാൻ കഴിയുന്നതത്രേ. ഓരോന്നുമെടുത്ത് ഇതെന്നെക്കുറിച്ചാകുന്നു പറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. അതിനകത്തുള്ള തത്വം തീർച്ചയായും നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയും. എട്ടാം വാക്യം. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇവിടെ ഇപ്പോൾ അവർ ചെയ്ത തെറ്റെന്താകുന്നു എന്ന് കൃത്യമായി പറയുന്നു. ഇതാണ് ഇസ്രായേൽ ജനത്തിന്റെ ഒന്നാമത്തെ പാപം. എന്താണത്? കൺമോഹം. അതെ, കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ അത്യാഗ്രഹം. കൊലോസ് ലേഖനം 3 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അത്യാഗ്രഹം എന്നത് വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ചെറിയ മനുഷ്യനെ ഒതുക്കിക്കളയുന്ന വലിയ കച്ചവടമാണത്. ഇസ്രായേലിൽ സംഭവിച്ചത് ഇതാണ്. ചെറിയ മനുഷ്യൻ അഥവാ സാധാരണക്കാരൻ പുറന്തള്ളപ്പെട്ടു. ഭൌതികമായ സുഖസൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിസ്സാര മനുഷ്യരെ ഞെക്കിപ്പിഴിഞ്ഞു. ഊണിലും ഉറക്കത്തിലും പണമുണ്ടാക്കണം, സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രമുള്ള അത്യാഗ്രഹം. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കൂടുതൽ സ്ഥലവും വസ്തുവകകളും കൈവശപ്പെടുത്തി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക. എന്നാൽ ദൈവം ഇതിന് ജനത്തെ ന്യായം വിധിക്കും എന്നത്രേ ഇവിടെ പ്രവാചകനിലൂടെ പറയുന്നത്. വളരെ ദുഃഖകരമായ ഒരു കഥയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വയലിനോട് വലിയ ആർത്തിയുള്ള ഒരു ചിത്രം. യെശയ്യാവിന്റെ കാലത്ത് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൂടിയായിരുന്നു കൃഷി. അവർ വലിയ നഗരങ്ങളും വലിയ കെട്ടിട സമൂഹങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഇതൊന്നും സാധാരണക്കാരന്റെ നന്മയ്ക്കു വേണ്ടിയായിരുന്നില്ല. ധനം സമ്പാദിച്ചു കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ. അവരുടെ ചിന്തയിൽ അതുമാത്രമായിരുന്നു എല്ലാം എല്ലാം. എന്തിനെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മതമായിത്തീരും. ഇന്ന് അനേകരും അത്യാഗ്രഹത്തിന്റെ പൂജാസ്ഥലത്തിലാണ് ആരാധന കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മീകമായ കാര്യങ്ങൾക്ക് പോലും മുൻകൈയെടുക്കുന്നത് ഭൌമികമായ നന്മ ഓർത്തുമാത്രമാണ്. ഭൌതിക സമ്പത്താണ് അവരുടെ ദൈവം. ഈ ദൈവത്തിന് നോട്ടിന്റെയും കെട്ടിടത്തിന്റെയും മുഖമാണ് ഉള്ളത് എന്നവർ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം ഇസ്രായേലിനെ, ഈ യഹൂദജനത്തെ ന്യായം വിധിച്ചത് ഈ പാപത്താലാണെന്ന് നാം മറന്നുപോകരുത്. അത്യാഗ്രഹത്തെ ദൈവം ന്യായം വിധിക്കും. അത് എവിടെയാണെങ്കിലും അവൻ ന്യായം വിധിക്കും. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനു പകരം മണ്ണിലെ സമ്പത്ത് വാരിക്കൂട്ടുവാൻ ഇസ്രായേൽ ജനം ആരംഭിച്ചു. ഇത്തരണത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ധനമുണ്ടാകുന്നത്, ധനം വളരെ ഉള്ളത് ഒരിക്കലും തെറ്റല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് ധനത്തോടുള്ള ആർത്തിയാണ്, അത്യാഗ്രഹം. പലപ്പോഴും ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിനു പകരം ഈ ഭൌമികമായ നന്മയെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. ഇന്ന് നാമും ചെയ്യുന്നത് ഇതുതന്നെയല്ലേ? ശക്തി നശിച്ച ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ വിഭവ സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എണ്ണയ്ക്കുവേണ്ടി നാം നാലുപാടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എണ്ണശേഖരം എത്രയും പെട്ടെന്ന് തീർന്നുപോകുമെന്നുള്ള ഭീതിയിലാണ് മനുഷ്യൻ. ഏതു തരത്തിലുള്ള ഊർജവും കണ്ടെത്താൻ നാം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വളരെയേറെ പണം ചെലവഴിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ അത്യാഗ്രഹികളായതുകൊണ്ട് ആ ഭൂമിയുടെ സ്വാഭാവിക സമ്പത്ത് ചോർന്നുപോയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. 9-ഉം 10-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 കാനി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 എഫയും മാത്രം കിട്ടും. ഇത് ആശ്ചര്യമായി തോന്നുന്നില്ലേ? ദൈവം പറയുകയാണ്, അവർ വയലുകൾക്ക് വിസ്തൃതി കൂട്ടുന്നെങ്കിൽ തന്നെയും കൂടുതൽ വിളവ് ലഭിക്കയില്ലെന്ന്. കാരണം വിളവിനെ കെടുത്തിക്കളയുന്ന ഒരു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. ഹഗായി പ്രവാചകനിൽ നാം ഇത് വായിക്കുന്നുണ്ട്. അവർ വളരെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അത് ഓട്ടയുള്ള അല്ലെങ്കിൽ ദ്വാരമുള്ള സഞ്ചിയിൽ പണമിടുന്നതുപോലെയാണ്. ഇടുന്നത് കാണില്ല, സമ്പാദിച്ചാലും അനുഭവിക്കാൻ കഴിയുന്നില്ല. സ്ഥലം വിസ്തൃതിപ്പെട്ടതുകൊണ്ട് മാത്രം നല്ല വിളവ് ലഭിക്കയില്ല. ജീവജാലങ്ങളിൽ പരിസ്ഥിതികളുടെ സ്വാധീന ശക്തി ഒരു പ്രധാന കാര്യമാണ്. ഇന്ന് ഭൂമിയുടെ ഏറിയ ഭാഗവും അന്തരീക്ഷ മലിനീകരണം ബാധിച്ചിരിക്കുകയല്ലേ? ഇത് വളരെ ഗൌരവമേറിയൊരു വിഷയമാണ്. നാം ഊർജത്തിന് പിമ്പെ പായുകയാണ്. പക്ഷേ ഊർജത്തിന്റെ ഈ സ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാകുന്നു. വെള്ളത്തിന്റെ കാര്യം പോലും നോക്കിക്കാട്ടെ. ഇതൊക്കെ മനുഷ്യനെ പരിഭ്രാന്തരാക്കുന്നു. ഇന്ധനത്തിന്റെ ക്ഷാമത്തെക്കുറിച്ചും വില വർധനവയെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഭൂമിക്കും കാലാവസ്ഥയിലെ സന്തുലനാവസ്ഥയ്ക്കും ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി മലിനീകരണം ഇതൊരു വലിയ ഭീഷണിയായി നാം കാണുന്നു. ശുദ്ധജലം കിട്ടുവാൻ ഇല്ലാത്ത ഒരു സ്ഥിതി. പണ്ടൊക്കെ എവിടെ നിന്നും കോരി കുടിക്കാമായിരുന്നു. ഇന്ന് കുപ്പികളിൽ വിറ്റുവരുന്നത് മാത്രമേ മനുഷ്യന് കുടിക്കുവാനായി ഉറപ്പുള്ളൂ. നമ്മുടെ അതിർവരമ്പുകൾ, അതെ അറിവിന്റെയും കഴിവിന്റെയും വരമ്പുകൾ വിസ്തൃതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇല്ലായ്മയുടെ ദിവസങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ നടുക്കുന്നു. പരിസ്ഥിതി മലിനീകരണം ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടാണിരിക്കുന്നത്. ശൂന്യമായ ഒരു അവസ്ഥയിലേക്കാണോ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ലോകം ഭയപ്പെടുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ന്യായവിധിയല്ലേ? ദൈവം ഭംഗിയായി ജീവിക്കുവാൻ മനുഷ്യന് തന്നിട്ടുള്ള വകകൾ അത്യാഗ്രഹത്തോടെ മനുഷ്യൻ ഉപയോഗിക്കുന്നതുമൂലം വന്നിട്ടുള്ള സ്വാഭാവിക ന്യായവിധി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിരിച്ചൊരുക്കിയ ദൈവം എത്ര കരുതലോടെയായിരുന്നു മനുഷ്യനെ അതിലാക്കിയത്. വീണ്ടും തന്റെ സ്വന്തം ജനമെന്ന് താൻ കരുതിയ ഇസ്രായേലിനെ എത്ര സുരക്ഷിതമായാണ് ദൈവം വാഗ്ദത്ത നാട്ടിലെത്തിച്ചത്! പാലും തേനുമൊഴുകുന്ന ആ നാട്, ആർക്കും അവരെ തൊടാൻ കഴിയാതെ വണ്ണം ദൈവം അവർക്ക് വേലി കെട്ടി. ഒരു വലിയ കോട്ടയായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ മറന്നുകളഞ്ഞു. നല്ല ഫലത്തിനു പകരം അവർ ദൈവത്തിന് നൽകിയത് കാട്ടുമുന്തിരിങ്ങ, വിഷക്കായ. അതേ സുഹൃത്തെ, താങ്കൾ ദൈവത്തെ കാണുന്നത് പ്രകാരമാണ്. താങ്കളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ദൈവം, ആ ദൈവം താങ്കളെ നടത്തുവാൻ മതിയായവനാകുന്നു എന്ന് വിശ്വസിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് താങ്കളെ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവം താങ്കളിൽ അന്വേഷിക്കുന്നത് ഫലമുള്ള ഒരു ജീവിതമാണ്. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വകകൾക്കായും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആയിത്തീരുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേട്ട ആരെങ്കിലും നിനക്ക് ഹിതകരമല്ലാത്തതായി ജീവിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിന്റെ കുഞ്ഞുങ്ങളോട് ഇടപെടണമേ. ദൈവമേ, ആവശ്യമായ ദൈവകൃപ നൽകി നിന്റെ വഴികളിൽ ജീവിപ്പാൻ അവരെ നീ സഹായിക്കണമേ. ഫലപ്രദമായ ഒരു ജീവിതം ഞങ്ങൾക്കിന്ന് തരണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.